ദൈവനാമത്തിന് മഹത്വം. പഴയ നിയമം വായിച്ചാൽ പഴയ നിയമം യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ കൂടി ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നുള്ളതിന്റെ പല പിക്ചറുകളും പഴയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പുതിയ നിയമത്തിൽ 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിൽ നിന്നുള്ള വിടുവിക്കപ്പെടലും അവരുടെ മരുഭൂമിയിൽ കൂടിയുള്ള കനാനിലേക്കുള്ള അവരുടെ യാത്രയും. ഇതൊരു ക്രിസ്തീയ വിശ്വാസിയുടെ സ്പിരിച്വൽ ജേർണിയുടെ ഒരു പിക്ചറാണ്. പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ നിഴലും പൊരുളുമൊന്നുമല്ല. പക്ഷെ പുതിയ നിയമത്തിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലതൊക്കെ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിന്റെ നിഴലായിട്ടാണ്. പലപ്പോഴും ഈ വ്യാഖ്യാനങ്ങൾ ദൈവം പോലും ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനങ്ങൾ പലതിനും പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കൊടുക്കാറുണ്ട്. പക്ഷെ ചിലത് വളരെ ക്ലിയറായിട്ട് തന്നെ ദൈവവചനത്തിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതാണ് ഈ മരുഭൂമിയിൽ കൂടിയുള്ള ഇസ്രായേൽ മക്കളുടെ കനാനിലേക്കുള്ള യാത്ര. അവിടെ നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ 3 ടൈപ്പ് ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ 3 സ്ഥലങ്ങളിൽ ആൾക്കാരുണ്ട്. 1, ഈജിപ്റ്റിലെ ഈജിപ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ജീവിക്കുന്ന വ്യക്തികൾ. പിന്നെ മരുഭൂമിയിൽ ഉള്ള ഒരു കുറെ ആൾക്കാർ, മരുഭൂമിയിൽ മരിച്ചു വരുന്നവർ, പിന്നീട് കനാലിലേക്ക് കയറുന്നവർ. ഇത് നമ്മൾ സാധാരണ നമ്മുടെ ഒരു മലയാളി ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഈജിപ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ വ്യാഖ്യാനം അത് ലോകമാണ്. ഡെസേർട്ട് മരുഭൂമി എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതമാണ്, രക്ഷിക്കപ്പെട്ട് മരുഭൂമിയിൽ കൂടി പോകുന്നു. കനാൻ എന്ന് പറയുന്നത് സ്വർഗമാണ്. കനാലിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു മരണ ജോർദാൻ വഴി ഇവർ കനാലിലേക്ക് കയറുന്നു. ഇതാണ് സാധാരണ ക്രിസ്തീയ മലയാളി ക്രിസ്ത്യാനികളുടെ വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളം പാട്ടുകളിലെല്ലാം വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. മരുഭൂമി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പിക്ചറായിട്ടാണ് മിക്ക മലയാളം പാട്ടുകളും പാടുന്നത്. നമ്മളുടെ ഉപദേശങ്ങൾ സാധാരണ ആൾക്കാർ എടുക്കുന്നത് ബൈബിളിൽ നിന്നല്ല, ബൈബിളിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും പാട്ടുപുസ്തകങ്ങളിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ മനസ്സിൽ, പ്രാസംഗികരുടെ മനസ്സിൽ എല്ലാം മരുഭൂമി എന്ന് പറയുന്നത് ഒരു നോർമൽ ക്രിസ്ത്യൻ ലൈഫിന്റെ പിക്ചറായിട്ടാണ് കാണുന്നത്. മിക്കവാറും 99% ആൾക്കാരും അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. മലയാള പ്രസംഗികൾ ഒരാളെ പോലും അങ്ങനെ സാധാരണ ഞാൻ തിരിച്ച് പ്രസംഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനി പിന്നെ ഈ പാട്ടുകൾ, ഇങ്ങനത്തെ ഉപദേശ പിശകുകളൊക്കെ പാട്ടുകളിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു പാട്ടും മിക്കവാറും പാടാൻ കഴിയത്തില്ല. കാരണം മിക്കവാറുള്ള മലയാളം പാട്ടുകളെല്ലാം ഇതുണ്ട്. അതുകൊണ്ട് അത് വലിയൊരു വിഷയമായിട്ട് കാണുന്നില്ല. ഞാൻ പോട്ടെ. പക്ഷെ ദൈവവചനത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ദൈവവചനം എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? എന്താണ് ഈ കാര്യങ്ങളെപ്പറ്റിയുള്ള സ്ക്രിപ്ചറൽ ഇന്റർപ്രിട്ടേഷൻ? നമുക്കറിയാം ഈജിപ്ത്, മിസ്രയീം എന്നത് ഒരു ഹൌസ് ഓഫ് സ്ലേവറി ആണ് എന്ന് ദൈവവചനം തന്നെ പറയുന്നു. പുറപ്പാട് പുസ്തകം അതിന്റെ 13-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. Moses said to the people, remember this day which you went out from Egypt, from the house of slavery. അപ്പോൾ അവിടെ ക്ലിയർ ആണ്, ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഒരു അടിമത്തത്തിന്റെ സ്ഥലമാണ്, ഒരു ഹൌസ് ഓഫ് സ്ലേവറിയാണ്. മനുഷ്യൻ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചതുപോലെ ഒരു സ്ലേവായിട്ടല്ല, മറിച്ച് ഒരു റൂളറായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം വാഴാൻ വേണ്ടിയിട്ടാണ്, സകലത്തിന്റെയും മുകളിൽ വാഴാനായിട്ട്. 8-ാം സങ്കീർത്തനത്തിലും ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിലും എല്ലാം ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവയുടെ എല്ലാം മുകളിൽ വാഴാനായിട്ട് സ്വതന്ത്രനായിട്ട് സൃഷ്ടിച്ച മനുഷ്യൻ സ്ലേവായി തീർന്നു. എന്തിന്റെ സ്ലേവായി തീർന്നു? യേശുക്രിസ്തു പറയുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുന്നു. അന്നേരം പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന, രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യരുടെ, ഇല്ലെങ്കിൽ ലോകത്തിന്റെ പിക്ചറാണ് മിസ്രയും ഈജിപ്റ്റ് എന്നത് വളരെ ക്ലിയറാണ്. എന്നാൽ മനുഷ്യൻ പാപത്തിൽ വീണു, പിശാചിന്റെ അടിമത്തത്തിലേക്ക് പോയി, ദൈവവും മനുഷ്യനുമായിട്ടുള്ള സ്പിരിച്വൽ കമ്മ്യൂണിയൻ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ദൈവം ഒരു പ്രോമിസ് കൊടുത്തിരുന്നു, ഈ സ്ലേവറിയിൽ നിന്ന് വിടുവിക്കാനായിട്ട് വരാൻ പോകുന്ന സീഡ് സന്തതിയെ പറ്റിയുള്ള ഒരു പ്രോമിസ് വർഷങ്ങൾക്ക് മുമ്പേ ദൈവം കൊടുത്തിരുന്നു. യേശു ക്രിസ്തുവിൽ കൂടി പിശാചിന്റെ തല ദൈവം തകർക്കുകയും മനുഷ്യനെ ഈ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിക്കുകയും ചെയ്യും എന്നുള്ള പ്രോമിസ് ദൈവം കൊടുത്തിരുന്നു. 400 വർഷം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ മിസ്രൈമരുടെ അടിമകളായി ജീവിച്ചു. എന്നാൽ 400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം അബ്രഹാമിൽ കൂടി ഒരു പ്രോമിസ് കൊടുത്തിരുന്നു, 400 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ ദൈവം ഈ സ്ലേവറിയിൽ നിന്ന് വിടുവിക്കും എന്നുള്ള പ്രോമിസ് കൊടുത്തിരുന്നു. പാപം ചെയ്തപ്പോൾ, നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചാണ്, അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഇടയിലേക്ക് പാപം കടന്നുവന്നു. മാത്രമല്ല, മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഇടയിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു അഗ്രചർമ്മം അഥവാ പഴയ മനുഷ്യൻ കടന്നുവന്നു. ഞാൻ റോമാലേഖനം 6, 7, 8 നമ്മൾ ചിന്തിച്ചപ്പോൾ പാപം, പഴയ മനുഷ്യൻ, ജഡം, ഇതൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ചിന്തിച്ചതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ പഴയ മനുഷ്യൻ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു മനുഷ്യന്റെ ജീവിതം. അവൻ പാപത്തിന്റെ അടിമയാണ്. അവന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ കഴിയാത്തതുപോലെ പാപത്തിന്റെ അടിമയായി പാപത്താർ റൂൾ ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യൻ. അതാണ് നമ്മൾ ഈജിപ്തിൽ കാണുന്നത്. ഈജിപ്തിൽ ഇവർ നിലവിളിക്കുകയാണ്, ഇതിന്റെ നടുക്ക് നിന്ന് ഇവർ ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള മനുഷ്യന്റെ നിലവിളിയാണ് ഈജിപ്തിൽ നമ്മൾ കാണുന്നത്. അവർ ഊഴിയ വേലക്കാർ നിമിത്തം ഇവർ നിലവിളിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ പാപത്തിന്റെ അടിമയാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സമയം വരുന്നു. അവിടെ വെച്ചിട്ട് അവന് മനസ്സിലാവുകയാണ് അവനെ നിയന്ത്രിക്കുന്ന വേറൊരു പവറാണ്, അവൻ അതിന്റെ അടിയിൽ നിന്ന് വിടുതലില്ല. ഹീസ് കൺട്രോൾഡ് ബൈ സൈറ്റൻ എന്നവൻ മനസ്സിലാക്കുകയാണ്. റോമാലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ പൌലോസ് പറയുകയാണ് അതിന്റെ ആ സിൻ പ്രിൻസിപ്പിൾ റൂൾ ചെയ്യുന്നതിനെ പറ്റി പറയുന്നത്. ഞാൻ ഇച്ഛിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ എത്രയോ ചെയ്യുന്നത്, അങ്ങനെ വരുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അന്നേരം പാപത്താൽ റൂൾ ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയിൽ അവൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അവന്റെ നിലവിളി കേൾക്കുന്നു. ദൈവം നിലവിളി കേട്ടിട്ട് ദൈവം പറയുന്ന വാക്കുകളാണ് പുറപ്പാട് പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവിടെ പറയാണ്, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിയുന്നു. എന്നിട്ട് പറയാണ്, ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബ്യൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പറയാണ്, ദൈവം പറയാണ്, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിഞ്ഞു, ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നതിലാണ് ഞാൻ അവരെ വിടുവിക്കുവാനും അവരെ പുറപ്പെടുവിക്കുവാനും അവരെ കൊണ്ടുവന്നാക്കാൻ. എന്നാലും ദൈവത്തിന്റെ പ്രോമിസ് ഒരിക്കലും പാർഷ്യൽ പ്രോമിസ് അല്ല, ഫുള്ളാണ്. എന്ന് പറഞ്ഞാൽ മിസ്രയീമിൽ നിന്ന് ഇവരെ വിടുവിക്കണം, ഇവരെ കനാനിൽ പാലും തേനും ഒഴുകുന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകണം. അത് ദൈവം നിശ്ചയിച്ചതാണ് എന്ന് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയാണ്. മിസ്രയീമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബ്യൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അവിടെ ഗോഡ് ഹാസ് ഡിസൈഡഡ്, ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ദൃഢനിശ്ചയമാണ് ഇവരെ ഇവിടുന്ന് വിടുവിക്കുകയും അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യാന്നുള്ളത്. ദൈവം മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിന്റെ ഒരു മീൻസ് ഉണ്ട്, ഒരു മാർഗമുണ്ട്. അതാണ് നമ്മൾ പുറപ്പാട് പുസ്തകം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്. ദൈവം എങ്ങനെയാണ് ഇവരെ മിസ്രയീമിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന്, ഹൌസ് ഓഫ് സ്ലേവറിയിൽ നിന്ന് വിടുവിക്കുന്നത് എന്നുള്ളത് പുറപ്പാട് പുസ്തകം 12:5 എഴുതിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതായതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണമെന്നില്ല. നമുക്കറിയാം, ഒരു ആടിനെ എടുക്കുക, അതൊരു ആൺകുട്ടി ആയിരിക്കണം, അത് ഊനമില്ലാത്തതായിരിക്കണം, അതിന്റെ അസ്ഥി ഒന്നും ഒടിയാൻ പാടില്ല. ഇതെല്ലാം യേശുക്രിസ്തു യാഗമായി തീരുന്നതിനെ പറ്റി കാണിക്കുന്നതാണെന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. മാത്രമല്ല കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അത് വീണ്ടും കൺഫേം ചെയ്യുകയാണ്. യോഹന്നാൻ സ്നാമകൻ അത് പറയ കൺഫേം ചെയ്യുകയാണ്, ലോകത്തിന്റെ പാപത്തെ ചുമന്നിരിക്കുന്ന കുഞ്ഞാട് പെസഹ കുഞ്ഞാട് യേശുക്രിസ്തു ആണ് എന്ന് ദൈവവചനത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു പാപം ഏറ്റെടുത്ത് മനുഷ്യനെ ഈ സ്ലേവറിയിൽ നിന്ന് വിടുവിക്കുന്നതിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അഞ്ചാമത്തെ അധ്യായ വാക്യം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം ഇവിടെ പറയാണ്, അരകെട്ടിയും കാലിന് ചെരിപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം, അത് യഹോവയുടെ പെസഹ ആയിരിക്കും. എന്തിനാണ് അരകെട്ടി കയ്യിൽ വടി പിടിച്ച് കാലിന് ചെരിപ്പിട്ടുകൊണ്ട് തിന്നണം എന്ന് പറഞ്ഞത്? കാരണം അവിടെ വെച്ച് അത് തീരുകയല്ല, അവിടെ വെച്ച് ജേർണി തുടങ്ങുകയാണ്. അപ്പോൾ ഇവരുടെ വിടുവിക്കൽ, അവരുടെ റിഡംഷൻ, സ്ലേവറിയിൽ നിന്നുള്ള അവരുടെ വിടുതൽ അവിടെ തന്നെ തുടങ്ങി, അവിടെ തന്നെ തീരുകയല്ല. അതായത് പാപമോചനം എന്നതിൽ ദൈവത്തിന്റെ പദ്ധതി തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ, അവിടെ വെച്ചിട്ട് ഇവരുടെ സ്പിരിച്വൽ ജേർണിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. അന്നേരം മുതൽ ഇവർ ഒരു ജേർണിയിലേക്ക് കടക്കുകയാണ്, അവർ മുമ്പോട്ട് പോകണം എന്നാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി പറയുകയാണ്, ഇത് യഹോവയുടെ പെസഹ ആകുന്നു, ദിസ് ഈസ് ലോർഡ്സ് പാസ് ഓവർ. എന്തുകൊണ്ടാണ് ഇതിനെ പെസഹ അല്ലെങ്കിൽ പാസ് ഓവർ എന്ന് പറയുന്നത്? പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം അടയാളമായിരിക്കും, ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ കടന്ന് ഒഴിഞ്ഞു പോകും, ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഐ സീ ദ ബ്ലഡ് ആൻഡ് പാസ് ഓവർ യു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് യേശുക്രിസ്തുവിന്റെ രക്തം കാണുമ്പോൾ, കുഞ്ഞാടിന്റെ രക്തം കാണുമ്പോൾ, ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ കൂടി ഇവർ വിടുവിക്കപ്പെട്ടു എന്ന് ദൈവം കാണുമ്പോൾ, ഇല്ലെങ്കിൽ അവർ ആ കുഞ്ഞാടിന്റെ രക്തം സ്വീകരിച്ചു എന്നത് കാണുമ്പോൾ, ദൈവം ഇവരുടെ മുകളിൽ കൂടി പാസ് ഓവർ ചെയ്തു പോകും. അതായത് അവരെ നശിപ്പിക്കുകയില്ല. അതുകൊണ്ടാണ് അവരെ അതിനെ പാസ് ഓവർ ഇല്ലെങ്കിൽ പെസഹ എന്ന് പറയുന്നത്. പതിനാലാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നൗ ദിസ് ഡേ വിൽ ബി എ മെമ്മോറിയൽ ടു യു ആൻഡ് യു ഷാൽ സെലിബ്രേറ്റ് ഇറ്റ് ആസ് എ ഫീസ്റ്റ് ടു ദ ലോർഡ്. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം, നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം, തലമുറ തലമുറയായും നിത്യ നിയമമായും ഇത് ചെയ്യണം. പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് പോന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ, യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ വിടുവിച്ചു. ആബീബ് മാസം ഈ തീയതി നിങ്ങൾ പുറപ്പെട്ടു പോന്നു, എന്നാൽ കനാന്യർ, ഹിത്യർ, അമോര്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ ദേശമായി യഹോവ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതും പാലും തേനും ഒഴുകുന്നതുമായ ദേശത്ത് നിന്നെ കൊണ്ടുവന്ന ശേഷം ഈ മാസത്തിൽ ഈ കർമ്മം നിങ്ങൾ ആചരിക്കണം. അപ്പോൾ അവിടെ വളരെ ക്ലിയർ ആണ്. ദൈവം പറയാണ്, ദൈവം വിടുവിക്കുന്ന മീൻസ് എന്താണ്, റിഡംഷന്റെ വഴി എന്താണെന്നുള്ളത് വ്യക്തമാക്കുകയാണ്. ആ റിഡംഷനോടുകൂടി അവിടെ തന്നെ കാര്യങ്ങൾ തീരുകയല്ല, അവിടെ കാര്യങ്ങൾ തുടങ്ങുക മാത്രമാണ്. അവിടെ നിന്നൊരു യാത്ര തുടങ്ങുകയാണ്. ആ യാത്ര ഇവരുടെ തന്നെ യാത്ര എൻഡ് ചെയ്യുന്നത് കനാനിലാണ്. കനാനിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഡേ നിങ്ങൾക്ക് ഉത്സവമായി ആചരിക്കണം. അങ്ങനെ വളരെ ക്ലിയർ ആണ്, ദൈവത്തിന്റെ പിക്ചറിൽ, ദൈവത്തിന്റെ പ്ലാനിൽ ഇവരുടെ വിടുവിക്കലും ഇവരുടെ ചെന്നുചേരലും, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് ഉത്സവം ആചരിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. ഈ റിഡംഷൻ, യേശുക്രിസ്തു രക്തത്താലുള്ള വിടുവിക്കപ്പെടൽ, അതാണ് ഇതിന്റെ തുടക്കം. നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ ഈ ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ പിള്ളേർ ചോദിക്കുകയായിരുന്നു, ഈ റിഡംഷൻ എന്ന വാക്കിന്റെ അർത്ഥമറിയ, ഈ റിഡംഷനെ പറ്റി ഒരു ചാപ്റ്റർ ഉണ്ട്, റിഡംഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥമറിയാമോ, അത് പഠിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇവർക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയത്തില്ല. റിഡംഷൻ, വീണ്ടെടുപ്പ് എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ള അറിയത്തില്ല. ഞാൻ വിചാരിക്കായിരുന്നു, നമ്മളിത് സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഈ ബൈബിളിലെ പ്രിൻസിപ്പിൾ, ആ മെസ്സേജ് നമ്മൾ പഠിപ്പിക്കാതെ നമ്മളുടെ കഥ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. റിഡംഷൻ, വീണ്ടെടുപ്പ് എന്നതിന്റെ റിയൽ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക എന്നാണ്. പേയിങ് ദ പ്രൈസ് ആൻഡ് റിഡീമിംഗ് ബാക്ക് ദ പ്രോപ്പർട്ടി, അതാണ് സംഭവിക്കുന്നത്. എന്താണ് ദൈവത്തിന് നഷ്ടപ്പെട്ടത്? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിന് എന്താ നഷ്ടപ്പെട്ടത്? ദൈവത്തിന് എന്താ നഷ്ടപ്പെട്ട? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് നഷ്ടപ്പെട്ടത് മനുഷ്യനെയാണ് നഷ്ടപ്പെട്ടത് അല്ലെ? ദൈവത്തിന് മനുഷ്യനെ നഷ്ടപ്പെട്ടു, മനുഷ്യനെന്താ നഷ്ടപ്പെട്ടെ? മനുഷ്യന് ദൈവത്തെ നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവം തന്നെ വില കൊടുത്തിട്ട് നഷ്ടപ്പെട്ട മനുഷ്യനെ തനിക്ക് വേണ്ടി റിഡീം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിഡംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് പഴയ നിയമത്തിലെ റിഡംഷൻ. ഇതാണ് പുതിയ നിയമത്തിലും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടിയുള്ള പാപമോചനം, അല്ലെങ്കിൽ റിഡംപ്ഷൻ. ദൈവം വില കൊടുക്കുന്നു. ആ വില എന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, രക്തം കൂടാതെ പാപമോചനമില്ല. ദർ ഇസ് നോ റിഡംപ്ഷൻ വിത്തൌട്ട് ദ ഷെഡിംഗ് ഓഫ് ബ്ലഡ്. യേശുക്രിസ്തുവിന്റെ രക്തം അവർ വിശ്വാസത്താൽ അവർ കട്ടളമേലും കുറുമ്പടിമേലും പതിച്ചപ്പോൾ അവർ സംഹാരദൂതൻ വരാൻ പോകുന്നു, ദൈവത്തിന്റെ നാശം എന്റെ മേൽ വരാൻ പോകുന്നു, ഞാനൊരു പാപിയാണ്, ഞാനൊരു അടിമ വീട്ടിലാണ് എന്ന് മനസ്സിലാക്കി നിലവിളിച്ച് കർത്താവിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നിലവിളിക്കുകയും ദൈവത്തിന്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം അവരുടെ കട്ടളമേലും കുടുംബമേലും പുരട്ടുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്താൽ അവർ വീണ്ടെടുക്കപ്പെടുന്നു. ഇതാണ് വീണ്ടെടുപ്പിന്, അല്ലെങ്കിൽ പാപമോചനത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഏക മാർഗം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, യു ആർ എ സ്ലേവ് ഓഫ് സാറ്റൻ. യേശുക്രിസ്തു പറയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിങ്ങൾക്ക് വിടുവിക്കപ്പെടാൻ ലോകത്തിൽ വേറൊരു മാർഗവുമില്ല. ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു മാർഗം ഇതാണ്. ഇസ്രായേൽ മക്കൾക്ക് അതെത്ര നല്ലവരാണെങ്കിലും അവർ അവരുടെ കട്ടണമേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അവർ നിത്യ നാശത്തിന് ഇരയായിത്തീർന്നേനെ. എന്നാൽ അവർ രക്തം വിശ്വാസത്താൽ പുരട്ടിയതോടുകൂടി ദൈവത്തിന്റെ നാശം അവരെ ഒഴിഞ്ഞുപോയി. അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു വ്യക്തിക്ക് ഇന്ന് നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കപ്പെടാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോകി നമ്മളെ മോചിപ്പിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അതോടുകൂടി തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിടുകയും നമ്മൾ ദൈവത്തിന്റെ വകയായി തീരുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പാപത്തിന്റെ അടിമയാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ സഭയിൽ വരുന്നതുകൊണ്ടോ, ഇവിടെ പാട്ടുപാടുന്നതുകൊണ്ടോ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇടപെടുന്നതുകൊണ്ടോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാകുകയില്ല. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങൾ പാപിയാണ് എന്നുള്ള ബോധ്യത്തിൽ, നിങ്ങൾ പാപത്തിന്റെ അടിമയാണെന്നുള്ള ബോധ്യത്തിൽ. നിങ്ങൾക്ക് പാപത്തിന്റെ അടിമത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമില്ല എങ്കിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടും പ്രയോജനമില്ല. അങ്ങനെ അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇത് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രയെ രക്ഷയ്ക്കായിട്ട് വിളിക്കാനായിട്ട് വന്നത്. നേരം പാപിയാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ ഏത് റിലീജിയസ് കോൺഗ്രിഗേഷന്റെ ഭാഗമാണെങ്കിലും നിങ്ങൾ പാപിയാണെന്നുള്ള ബോധ്യത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാനായിട്ട് യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങൾ ഹൃദയത്തിന്മേൽ തളിക്കുകയാണെങ്കിൽ, വേറൊരു രീതിയിൽ പറഞ്ഞാൽ യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് വാകൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തുവരും. അന്ന് തന്നെ ജഡ്ജ്മെന്റ് ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളിൽ വീണു. അന്ന് തന്നെ ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷെ അവിടെ വെച്ച് കാര്യങ്ങൾ തീരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ അതൊരു ജേർണിയുടെ തുടക്കം മാത്രമായിരുന്നു. പലരെയും സംബന്ധിച്ചിടത്തോളം പാപമോചനം, രക്ഷിക്കപ്പെടൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റുമായി പിന്നെ സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടീച്ചിങ്, സാധാരണഗതിയിൽ. പിന്നീട് ഈ മരുഭൂമിയിൽ കടന്ന് കറങ്ങുക എന്ന് പറയുന്നത് ഒരു സാധാരണ നോർമൽ ലൈഫ്. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു, മരുഭൂമിയിൽ കടന്ന് കറങ്ങുക, മരിച്ച് സ്വർഗത്തിൽ പോവുക, അതല്ല ബൈബിളിന്റെ ഉപദേശം. അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പ്രോമിസിൽ അവിടെ മരുഭൂമി എന്നുള്ളൊരു വാക്കുപോലുമില്ല. ദൈവം പറയാണ്, നിങ്ങളെ ഇവിടെ നിന്ന് വിടുവിക്കാനും അവിടെ കൊണ്ടുവരാനും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളെ ഇവിടെ നിന്ന് വിടുവിച്ചു, ഈ ദിവസം നിങ്ങൾ അവിടെ ചെന്നിട്ട് ഓർമ്മ നാളായി ഉത്സവമായി ആയിരിക്കണം. ദർ ഇസ് നോ ഡെസേർട്ട് ഇൻ ബിറ്റ്വീൻ. പക്ഷെ ഞാൻ മുമ്പോട്ട് പോട്ടെ, പക്ഷെ ഇവരിവിടെ നിന്ന് പുറപ്പെടുന്നു. പുറപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവർ ചെങ്കടൽ കടക്കുന്നു. ഇത് രണ്ടാമത്തെ പിക്ചറാണ്. ഒന്ന് കൊരിന്ത്യർ അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യർ അതിന്റെ 10:2. ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ ഒന്നാമത് അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ അവർ മിസ്രയീമിൽ നിന്ന് സംഹാരകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. രണ്ടാമത് ഇവർ മേഘത്തിലും സമുദ്രത്തിലും കൂടി സ്നാനമേറ്റ് മോശയോട് ചേരുന്നു. ഇത് വേറൊരു കാര്യത്തിന്റെ പിക്ചറാണ്. ഒന്നാമത് അത് വീണ്ടെടുപ്പിന്റെ പാപമോചനത്തിന്റെ പിക്ചറാണെങ്കിൽ, രണ്ടാമത് ഇത് യേശുക്രിസ്തുവിനോടുകൂടി ചേരുന്ന സ്പിരിച്വൽ ബാപ്റ്റിസത്തിന്റെ, ബാപ്റ്റിസം ബൈ ദ ഹോളി സ്പിരിറ്റിന്റെ പിക്ചറാണ്. ഇതേ കാര്യമാണ് റോമാലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. അവിടെ വായിച്ച വായിക്കും ഇങ്ങനെയാണ്, അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം, യു
ഹു ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് ജീസസ്. അതേ വാക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദേ വേർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു മോസസ്. അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു, ഇവർ സ്നാനമേറ്റ് യേശുവിനോട് ചേരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നാനം എന്നത് യേശുവിനോട് ചേരുന്ന സ്നാനമാണ്. അത് ആത്മാവിലുള്ള സ്നാനമാണ്, ജലസ്നാനമല്ല. അതിന്റെ പിക്ചർ റെപ്രസെന്റേഷനാണ് ജലസ്നാനം. അപ്പോൾ അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇവിടെ നാം സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനാൽ നാം സ്നാനമേറ്റ് യേശു ക്രിസ്തുവിനോട് ചേരുന്നു, ഇല്ലെങ്കിൽ ദൈവസഭ എന്നതിന്റെ ഭാഗമായി ചേരുന്നു. ആ സ്നാനത്തിൽ നടക്കുന്ന വേറൊരു കാര്യമുണ്ട്, അതാണ് താഴേക്ക് വരുമ്പോൾ പറയുന്നത്. അതിന്റെ ആറാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ആ സ്നാനത്തിൽ ഒരു കാര്യം നടക്കുന്നുണ്ട്. നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുകയാണ്. ഇനി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പഴയ മനുഷ്യൻ ഇല്ലെങ്കിൽ ഈജിപ്തിൽ കൂടി അവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആ പാപത്തിന്റെ ശക്തി, അവരുടെ നിയന്ത്രണ ശക്തി, അവർ ജലത്തിൽ കൂടി കടന്ന് മോശയോടുകൂടി ചേരുന്നതോടുകൂടി കട്ടാവുകയാണ്. അത് ആദ്യം നടന്നിരുന്നില്ല. ആദ്യം പാപമോചനം ഇല്ലെങ്കിൽ പാപം മാറ്റപ്പെടുകയാണ് ചെയ്തത്. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നത് അവരുടെ ജലസ്നാനത്തിന്റെ ഇല്ലെങ്കിൽ സോറി അവരുടെ ജലത്തിൽ കൂടി ചെങ്കടൽ കടന്ന് അപ്പുറത്തേക്ക് കടക്കുന്ന ആ സ്നാനത്തിന്റെ റെപ്രസെന്റേഷനാണ്. അതാണ് റോമലേഖനത്തെ ആറാമത്തെ തീയതി പറഞ്ഞത്. അവർ സ്നാനമേറ്റ് നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടി ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ആ സ്നാനത്തിൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ ഉരിഞ്ഞുപോയിരിക്കുന്നു, നിങ്ങളുടെ ജഡശരീരം എന്നത് ഉരിഞ്ഞുപോയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു കൊലോസ്ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദനയപ്പെട്ടു. ഈ കാര്യം രണ്ടാമത് നടക്കുന്നതാണ്. രണ്ടാമത് നടക്കുന്നു പറഞ്ഞാൽ ഒരിക്കൽ തന്നെ നടക്കുന്നതാണ്, പക്ഷെ രണ്ട് സംഭവങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ മരണത്തിന് രണ്ട് ഫുൾഫിൽമെന്റ് ക്രിസ്ത്യാനിയുടെ വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. രണ്ട് കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പാപങ്ങൾക്ക് പകരമായി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു മരിച്ചു. അതാണ് കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മളുടെ റിഡംഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു, അതോടുകൂടി നാം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. അതാണ് അവർ ചെങ്കടൽ കടന്ന് മോശയോട് ചേരുന്നതും നാം സ്നാനമേറ്റ് യേശുക്രിസ്തുവിനോട് ചേരുന്നതിന്റെയും പിക്ചർ. അതായത് യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട് രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം മോചിതരാകുന്നു. രണ്ടാമത്, പാപത്തിന്റെ കർത്തൃത്വത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടുന്നു. പാപത്തിന്റെ കർത്തൃത്വത്തിൽ നമ്മൾ വിടുവിക്കപ്പെടുന്നത് നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മുടെ ഹൃദയത്തിലെ അഗ്രചർമ്മം പരിശോധന ചെയ്ത് പഴയ മനുഷ്യനെ കട്ട് ചെയ്ത് മാറ്റുകയും നാം ദൈവത്തോട് ചേരുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്നു. അന്നുമുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിക്ക് വീണ്ടും നിയന്ത്രിക്കപ്പെടാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവൻ കടക്കുകയാണ്. അതാണ് അവരുടെ സ്പിരിച്വൽ ജേർണിയുടെ തുടക്കം. അവരുടെ പാപം മോചിക്കപ്പെടുന്നു, അവരുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നു, അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്ന പോലെ നാം പരിശുദ്ധാത്മ സ്നാനത്താൽ യേശുക്രിസ്തുവിനോട് ചേരുന്നു. കൊരിന്ത്യലേഖനം 12:12 പറഞ്ഞിരിക്കുകയാണ് ഇതേപോലെ തന്നെ. അവർ ആത്മീയ പാനീയം കുടിച്ചു, അവർ മോശയോട് ചേർന്നു എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞിരിക്കുകയാണ്. ബൈ വൺ ബാപ്റ്റിസം വി ഓൾ ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി ആൻഡ് വി ഡ്രാങ്ക് ദ സെയിം സ്പിരിറ്റ്. നമ്മൾ ഒരേ ആത്മീയ പാനീയം കുടിച്ചു, ഒരേ ശരീരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്ന്, പാപങ്ങൾ മോചിക്കപ്പെട്ടു. നിങ്ങളിവിടെ ഇതിലേതെങ്കിലും ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാം. ഒന്ന്, പാപങ്ങൾ മോചിക്കപ്പെട്ടു. രണ്ട്, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, പഴയ മനുഷ്യൻ മാറ്റപ്പെട്ടു. പഴയ മനുഷ്യന്റെ നിയന്ത്രണം അതോടുകൂടി എന്നേക്കുമായി കഴിഞ്ഞു. പക്ഷെ അത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പഴയ മനുഷ്യൻ മാറ്റപ്പെടുകയും പാപം മോചിക്കപ്പെടുകയും ചെയ്തിടത്ത് മനുഷ്യൻ സ്വതന്ത്രനാവുകയാണ്. പാപത്തിന്റെ പവറിൽ നിന്നിവൻ സ്വതന്ത്രനാവുകയാണ്. അവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആ ഫോഴ്സ് മാറുകയാണ്. പക്ഷെ ഇവനെ നിയന്ത്രിക്കുന്ന അടുത്ത ഒരു കാര്യം വരണം. എന്താണ് ആ കാര്യം? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗലാത്യലേഖനം 4:4 വാക്യത്തിൽ വീണ്ടും ജനനത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗലാത്യലേഖനം 4:4 ഇവിടെ റിഡംഷൻ ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ബട്ട് വെൻ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ടൈം കെയിം, ഗോഡ് സെൻഡ് ഫോർത്ത് ഹിസ് സൺ ബോൺ ഓഫ് എ വുമൺ ബോൺ അണ്ടർ ദ ലോ. കാലസമ്പൂർണ്ണം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി നമ്മെ റിഡീം ചെയ്യും. അതാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ അടിക്കുക, സോ ദാറ്റ് വി മേ റിഡീം ദോസ് വേർ അണ്ടർ ദ ലോ, പാപത്തിന്റെയും ന്യായപ്രമാണത്തിന്റെയും അണ്ടറിലായിരുന്ന അവരെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ റിഡീം ചെയ്യുകയും യേശുക്രിസ്തുവിനോടുള്ള സ്നാനത്താൽ അവർ പഴയ മനുഷ്യൻ കുരിശിക്കപ്പെടുകയും ചെയ്ത് കഴിയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ പുത്രത്വം പ്രാപിക്കുന്നു. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രൻ, അത്രേ പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ മനുഷ്യൻ പോയിടത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്ന് അവനെ പുത്രനാക്കി തീർക്കുന്നു. അന്ന് മുതൽ അവനെ നിയന്ത്രിക്കുന്ന പുതിയ ഒരു റൂളറുണ്ട്. ആ റൂളറാണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഗലാത്യലേഖനത്തിൽ തന്നെ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഗലാത്യലേഖനം 20-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, വേറൊരു വ്യക്തി, പഴയ മനുഷ്യൻ റൂൾ ചെയ്ത അതേ സ്ഥാനത്ത്, എക്സാക്ട്ലി അതേ സ്ഥാനത്ത് ഒരു പുതിയ വ്യക്തി റൂൾ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. ആ റൂൾ, ആ വ്യക്തിയുടെ പേരെന്താണ്? അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എഫ് എസ് ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ എന്ന് പറഞ്ഞാൽ, ന്യായപ്രമാണത്തിന് കഴിയാതിരുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യനെ സ്വതന്ത്രനാക്കി ദൈവത്തിന്റെ റൂളിംഗ് അവനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കാതിരുന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകട്ടെ. രണ്ടാമത്, ഇവിടെ റൂളിംഗ് മാറുകയാണ്, റൂളർ മാറുകയാണ്. പഴയ മനുഷ്യൻ റൂൾ ചെയ്തെടുത്ത് യേശുക്രിസ്തു എന്ന പുതിയ റൂളർ വരികയാണ്. അവനാൽ ദൈവമക്കൾ റൂൾ ചെയ്യപ്പെടുകയാണ്. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു മരിച്ചതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം അവിടെ വീണ്ടും എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5:14, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കാട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായി തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? യേശു ക്രിസ്തു മരിച്ചതിന്റെ ഉദ്ദേശം എന്നത് നമ്മൾ ചിന്തിച്ച പോലെ, ഒന്ന്, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടാൻ, നമ്മുടെ പാപം അവന്റെ മേലായി നമ്മുടെ ശിക്ഷ മാറ്റപ്പെട്ടു. രണ്ടാമത്, പാപത്തിന്റെ പവറിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടാൻ നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. 3, യേശുക്രിസ്തു നമ്മൾ കൂടി റൂൾ ചെയ്യുകയും നമ്മുടെ മാനേജ്മെന്റ് മാറുകയും ഇനി ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവരായ വേറൊരുവിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ മരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂളിംഗ് മാറി മനുഷ്യൻ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആ ലിവിംഗ് പ്രിൻസിപ്പിൾ മാറി ദൈവത്തിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ ദൈവത്തിന് വേണ്ടി ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ആ മാനേജ്മെന്റ് മാറാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ കനാൻ എന്ന് പറയുന്നത് എന്താണ്? കനാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ജീവിതമാണ്, യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം, യേശുക്രിസ്തു റൂൾ ചെയ്യുന്ന ജീവിതം. അവരുടെ തീരുമാനങ്ങളെ യേശുക്രിസ്തു നിയന്ത്രിക്കുന്നു, ദൈവം നിയന്ത്രിക്കുന്നു, അവന്റെ ലക്ഷ്യം അവന് ക്ലിയർ ആവുന്നു, അവൻ ക്രിസ്ത്യ ജീവിതം അരകെട്ടിയിട്ട് യാത്ര തുടരുകയാണ്. അവൻ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പരിശുദ്ധാത്മ നിറവിലുള്ള ജീവിതമാണ് കനാൻ. അത് വൺ ഡേ ഇൻ ഹെവൻ അല്ല, ടുഡേ വിത്ത് ക്രൈസ്റ്റ് ആണ്. എഫ് എസ് ലേഖനം 3:16-5 പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനാൽ നിറയപ്പെടുവിൻ, കണ്ടിന്യൂസ് ആയി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ദൈവത്തിന്റെ ക്രിസ്തീയ ജീവിതം ഇവിടെ യേശുക്രിസ്തുവിനോട് കൂടി ജീവിക്കുന്നതാണ് കനാൻ എന്ന് പറയുന്നത്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതം. ഇതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ ഉദ്ദേശം ഇവരുടെ പാപം മോചിക്കപ്പെടുക, ഇവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നില്ല. അവരുടെ പാപം മോചിക്കപ്പെടുക, അവരെ കനാന്യർ, ഹിത്യർ ഇവരൊക്കെ വസിച്ചിരുന്ന ആ സ്ഥലത്ത്, പാലും തേനും ഒഴുകുന്ന സ്ഥലത്ത് തന്നെ അവരെ കൊണ്ടുചെല്ലുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം, ദെൻ വൈ ദെൻ ദിസ് വിൽഡർനെസ്? എന്തുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു മരുഭൂമി? എന്തുകൊണ്ട്? ഇതിന്റെ ഇതെന്താണ് സിംബലൈസ് ചെയ്യുന്നത്? സത്യത്തിൽ അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ട്രാജഡി, അതുതന്നെയാണ് ഇസ്രായേൽ മക്കളുടെ ട്രാജഡി. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ യഥാർത്ഥത്തിൽ ഇല്ലാതിരുന്ന, എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിൽ ഇല്ലാതിരുന്ന ഒരു വിൽഡർനെസ് ഇവരുടെ ജീവിതത്തിൽ കടന്നു വേണം. ഇതാണ് ഇന്ന് നാം സാധാരണ നോർമൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് വിശ്വസിക്കുന്ന മരുഭൂമി യാത്ര. 40 വർഷം മരുഭൂമിയിൽ, 40 വർഷം ഇവർ കനാനിൽ ചെലവഴിക്കേണ്ട ഓരോ ദിവസവും അവർ മരുഭൂമിയിൽ ചെലവഴിക്കുകയും മരുഭൂമിയിൽ മരിച്ചുവീഴുകയും ചെയ്തു. മരുഭൂമിയിൽ ഇവർ ചെലവഴിച്ച ഓരോ വർഷങ്ങളും, ഇറ്റ് വാസ് എ വേസ്റ്റഡ് ലൈഫ്. അവർക്ക് കനാലിൽ എൻജോയ് ചെയ്യാൻ കഴിയുന്ന അതേ വർഷങ്ങൾ കുറഞ്ഞു 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 വരികയായിരുന്നു മരുഭൂമിയിൽ. അതായത് മരുഭൂമിയിൽ വസിക്കുന്ന ജീവിക്കുന്ന ഓരോ വർഷവും ഇറ്റ് വാസ് എ വേസ്റ്റഡ് ലൈഫ്. അത് കനാലിൽ ജീവിക്കേണ്ട വർഷങ്ങളാണ്, അതിവർ മരുഭൂമിയിൽ ജീവിച്ച് തീർക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ യഥാർത്ഥ പദ്ധതിയിൽ ഉണ്ടാവാതിരുന്ന ഒരു കാര്യമായിരുന്നു. അത് നമുക്ക് വായിച്ചു നോക്കാം, വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മരുഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് ബൈബിള് പഠിപ്പിക്കുന്നത് ഒരു കാർണൽ ക്രിസ്ത്യനെ കാണിക്കുന്നതാണ്. ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, വീണ്ടും ജനിച്ച, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ റൂളിംഗ് വരുന്നതിന് പകരം ജഡം വീണ്ടും റൂൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ മരുഭൂമിയിലെ ജീവിതം കാണിക്കുന്നത്. അപ്പൊ കാർണൽ ക്രിസ്ത്യൻ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു, ഒരു വ്യക്തി ആദ്യം എന്താണ്, ആ വ്യക്തിയുടെ പാപം മോചിക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ കട്ടണമേലും കുറുമ്പടിമേലും രക്തം തളിച്ച് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച വ്യക്തികളുടെ കാര്യമാണ് പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെ പോലും സംഭവിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ശരിക്കും ചില വ്യക്തികൾ യേശു ക്രിസ്തുവുള്ള വിശ്വാസത്താൽ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. രണ്ടാമത്, യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുന്ന സ്നാനത്താൽ അവരുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നു. എന്ന നിലയ്ക്കുമായി പഴയ മനുഷ്യൻ ഇല്ലാതെയായി തീരുന്നു. അതവർ ജലസ്നാനത്തിൽ കൂടി പബ്ലിക്കായി റെപ്രസെന്റ് ചെയ്യുന്നു. അവർ ബാപ്റ്റൈസ് ചെയ്യപ്പെട്ട് അവർ ഒരു ശരീരത്തിന്റെ, ദൈവസഭ എന്ന ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. മാത്രമല്ല, അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്ന് ഒരു പുതിയ മനുഷ്യൻ അവരുടെ ഉള്ളിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ജഡീകനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. പക്ഷെ നടക്കാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അഗെയിൻ ഹീസ് കൺട്രോൾഡ് ബൈ ദ സെയിം ലിവിംഗ് പ്രിൻസിപ്പിൾ. പഴയ ലിവിംഗ് പ്രിൻസിപ്പിളിന്റെ അണ്ടറിൽ തന്നെ ജീവിക്കുന്ന ഒരു പാരഡോക്സ് ആണ് അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ, ഇവൻ വിടുവിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ വിടുവിക്കപ്പെട്ടു, ഇവന്റെ പാപം മോചിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പാപം മോചിക്കപ്പെട്ടു, ഇവന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ക്രൂശിക്കപ്പെട്ടു, ഇവൻ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു, ഇവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് ചോദിച്ചാൽ വന്നു. പക്ഷെ എന്താണ് മാത്രം മാറിയിട്ടില്ല, ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. കാര്യം എന്താണ്? ഇപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ആ പ്രിൻസിപ്പിൾ മാത്രം മാറിയിട്ടില്ല. അങ്ങനെയുള്ളവരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താണ് ആ പ്രിൻസിപ്പിൾ? എഫ് എസ് ലേഖനം നമ്മളെപ്പോഴും വായിക്കുന്ന എഫ് എസ് ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. മുമ്പേ നിങ്ങൾ എങ്ങനെയായിരുന്നു, അത് ഇപ്പോഴും നിങ്ങൾ അങ്ങനെയാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മുമ്പേ നിങ്ങൾ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായതിനും അനുസരിച്ച് വളർന്നു. അവരുടെ ഇടയിൽ നിങ്ങളെല്ലാവരും, നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. എന്ന് പറഞ്ഞാൽ മുമ്പേ നിയന്ത്രിച്ചത് നിങ്ങളുടെ ജഡമാണ്. നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളെ നിയന്ത്രിച്ചത് നിങ്ങൾ തന്നെയാണ്, ഏ ദൈവമല്ല. മുമ്പേ നിങ്ങൾ നടന്നിരുന്നത് ലോകത്തിന്റെ കാലഗതി അനുസരിച്ചിട്ടാണ്, ലോകത്തിന്റെ ഫാഷൻ അനുസരിച്ചിട്ടാണ്, ലോകത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്, ലോകമാണ് നിങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതുതന്നെ. മുമ്പേ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ആരായിരുന്നു തീരുമാനമെടുത്തിരുന്നത്? നിങ്ങൾ തന്നെയായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. നിങ്ങളൊരു വീട് വെക്കേണ്ടപ്പോൾ ആരായിരുന്നു അതിന്റെ ഡിസൈൻ തീരുമാനിച്ചത്? നിങ്ങൾ തന്നെയായിരുന്നു. വണ്ടി വാങ്ങിക്കേണ്ടപ്പോൾ നിങ്ങൾ തന്നെ. ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ തന്നെ. എവിടെ പോകണം, എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നിയന്ത്രിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, എന്താണെന്നറിയാമോ? ആ, നമ്മൾ വീണ്ടും ജനിച്ചവരാണ്, നമ്മുടെ പാപം മോചിക്കപ്പെട്ടവരാണ്, പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടവരാണ്. പക്ഷേ ജീവിതം ഇതേ രീതിയിൽ തന്നെ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ട്രാജഡി എന്ന് പറയുന്നത്. മിക്കവരും ഈ ഒരു കറക്കത്തിൽ തന്നെ കിടക്കുകയാണ്. ദൈവമാണ്, ഇവർ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇവർ കനാലിലെത്തിയിട്ടുമില്ല, അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ളവരുടെ മനസ്സിലെപ്പോഴും എന്താണെന്നറിയാമോ? എപ്പോഴും ഇവർ ചിന്തിക്കുന്നത് പഴയതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നാണ്. എപ്പോഴും ഇവരുടെ ഹൃദയത്തിൽ, അതുകൊണ്ടാണ് അവരെ പറ്റി സ്റ്റേഫാനോസ് പറയുമ്പോൾ പറഞ്ഞത് അവർ ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് തിരിഞ്ഞു, അവർ ശരീരം കൊണ്ട് മിസ്രയീം വിട്ടു, അവരുടെ ഹൃദയം മിസ്രയീമിലേക്ക്. ഇവരെ നിയന്ത്രിക്കുന്ന പ്രിൻസിപ്പിൾ മാറിയിട്ടില്ല, മാനേജ്മെന്റ് മാറിയിട്ടില്ല എന്നുള്ളത് അവരുടെ ലൈഫിൽ കൂടി വെളിപ്പെടും. ചർച്ചിൽ വരുമ്പോഴല്ല, ചർച്ചിൽ വരുമ്പോൾ ഇവരെല്ലാം ഒരേ യൂണിഫോമിലാണ് വരുന്നത്, പക്ഷെ പുറത്തേക്ക് പോകുമ്പോഴേക്കും ദ ലിവിംഗ് പ്രിൻസിപ്പിൾ ഈസ് സെയിം. അതുകൊണ്ട് ആ ഒരു കാർണാലിറ്റി, ആ കാർണൽ ക്രിസ്ത്യന്റെ ലൈഫാണ് മരുഭൂമി കാണിക്കുന്നത്. നമുക്കതിലേക്ക് കടന്നു വരാം, പോവാം. എത്ര ദിവസം നമ്മൾ ബൈബിൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജേർണി വളരെ ക്ലിയറായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇവർ പുറപ്പെട്ടു വന്നത്, എന്തായിരുന്നു ഇവരുടെ ജീവിത രീതി എന്നുള്ളതെല്ലാം മരുഭൂമിയിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ പിക്ചർ നമ്മൾക്ക് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എവിടെ ആയിരിക്കും എന്നുള്ളത്. നമുക്ക് പുറമോട്ട് അവർ രക്ഷിക്കപ്പെട്ടു, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ അവർ ചെങ്കടൽ കടക്കുന്നു. പുറപ്പാട് പുസ്തകം അതിന്റെ 14-15 അധ്യായത്തിൽ ഇവർ ചെങ്കടൽ കടക്കും. നമ്മൾ ചിന്തിച്ചത് 12-13 അധ്യായം അവരുടെ വീണ്ടെടുപ്പ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, കുഞ്ഞാടിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്. 14-ാമത്തെ അധ്യായത്തിൽ അവരുടെ ജലസ്നാനം, അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനവും ജലസ്നാനത്തിന് റെപ്രസെന്റ് ചെയ്യുന്ന മോശയോടുകൂടി ചേരുന്ന ആ ചെങ്കടൽ കടക്കുന്ന കാര്യം. 15-ാമത്തെ അധ്യായത്തിൽ ഇവരുടെ ആരാധന, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോഴുള്ള ഇവരുടെ വർഷിപ്പ്, മിര്യാമിന്റെ തപ്പെടുത്തുള്ള പാട്ട്. ഇതൊക്കെയാണ് നമ്മൾ പാടുന്നത്, ചെങ്കടൽ കടന്ന മിര്യാം തപ്പെടുത്താർത്തതുപോലെ എന്നൊക്കെ പാടുന്ന ആ ഒരു പാട്ട്. പാട്ടും പാടിക്കൊണ്ട് ഇവർ ജേർണി തുടങ്ങി. അവരുടെ ആദ്യത്തെ അതിന്റെ ഡേറ്റ് പറയുന്ന 16-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യം. ഓക്കെ, ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പ്രവർത്തു. അപ്പോൾ ആദ്യത്തെ മരുഭൂമി കാർണൽ ക്രിസ്ത്യന്റെ ആദ്യത്തെ ലക്ഷണം അവിടെ പറഞ്ഞിരിക്കുക എന്താണെന്നറിയാമോ? അവർ പുറപ്പെട്ടു, എത്ര മാസമായി? 2-ാം മാസം 15-ാം തീയതി അവരെവിടെത്തി? അവർ സീനായിക്കും സീൻ മരുഭൂമിയിൽ എത്തി. ഇംഗ്ലീഷിൽ സിൻ, SIN എന്നാണ്, അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എക്സാക്ട്ലി സിൻ മരുഭൂമിയിൽ അവരെത്തി. മരുഭൂമി എന്നത് ഇതാണ് ശരിക്കും. അവിടെ അതിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇവര് പാട്ടൊക്കെ തൊട്ടു മുമ്പ് ഭയങ്കര ആരാധന കടത്തിയവരാണ് അല്ലേ? ചെങ്കടൽ കടന്ന് ഇവര് ഭയങ്കര വർഷിപ്പായിരുന്നു. എന്താ പക്ഷേ അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ സിൻ പ്രിൻസിപ്പിൾ മാറിയിട്ടില്ല, അവർ റൂൾ ചെയ്യുന്ന സിസ്റ്റം മാറിയിട്ടില്ല. എങ്ങനെ അറിയാൻ കഴിയും? ആരാധന കണ്ടു കഴിഞ്ഞാൽ അറിയത്തൊന്നുമില്ല, കാരണം ആരാധന നല്ല പാട്ടും നല്ല ഡാൻസും ഒക്കെയാണ്. പക്ഷേ പ്രശ്നം വന്നപ്പോ എന്ത് ചെയ്തു? ദി സ്റ്റാർട്ടഡ് ഗ്രംബ്ലിംഗ്, പിറുപിറുക്കാൻ തുടങ്ങി. 2-ാം മാസം 15-ാം തീയതി മുമ്പോട്ട് പോവുകയാണ് ഇവർ. അടുത്തത് 17-ന്റെ 1, അവിടെ നിന്നും പുറപ്പെട്ടു, രഫീദീമിലെത്തി പാളയം ഇറങ്ങി. അവിടെ വെച്ച് നടക്കുന്ന കാര്യം, മൂന്നാമത്തെ വാക്യം, അവിടെ ജനത്തിന് നന്നാ ദാഹിച്ചുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ആരാധിക്കുന്ന ജനമാണ് ഇവർ, ചെങ്കടൽ കടന്നവരാണ് ഇവർ, പാപം മോചിക്കപ്പെട്ടവരാണ് ഇവരുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടവരാണ്. പക്ഷെ വീണ്ടും സ്വഭാവത്തിന് മാത്രം മാറ്റം വന്നിട്ടില്ല, വീണ്ടും പിറുപിറുക്കലാണ്, ഗ്രംബ്ലിംഗ്. മുമ്പോട്ട് പോകാം, 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവിടെ നിന്നും പുറപ്പെട്ടു, 2-ാം മാസം 15-ാം തീയതിയിൽ അവർ സീൻ മരുഭൂമിയിലെത്തി. അവിടെ നിന്ന് വീണ്ടും അവരുടെ യാത്ര തുടർന്നു. 3-ാം മാസം അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. അവിടെ അവർ പാളയം ഇറങ്ങി. നമുക്ക് വീണ്ടും ഒരുപാട് ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമില്ല. അവിടെ മുമ്പോട്ട് പോകുമ്പോൾ അവർ സീനായി വിടുകയാണ്. അതിന്റെ സംഖ്യാപുസ്തകത്തിന്റെ 10-ാം അധ്യായം 11. ഓക്കെ, അപ്പോൾ എത്ര നാൾ ഇവർ സീനായിൽ താമസിച്ചു? എത്ര നാളാ? 2 വർഷം. രണ്ടു വർഷം ഇവർ മൂന്നാം മാസത്തിൽ സിനായിലെത്തി. അത് രണ്ടു വർഷം ഇവർ അവിടെ താമസിച്ചു. കാരണം രണ്ടു വർഷം ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തിന് പല കാര്യങ്ങളും അവരെ പഠിപ്പിക്കാനുണ്ടായി. എന്താ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കനാനിൽ ചെന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടു വർഷം ദൈവം അവരെ അവിടെ നിർത്തി പഠിപ്പിച്ചു. ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്തു. ദൈവം അവർക്ക് മേഘസമ്പത്തിലും അഗ്നിസമ്പത്തിലും കൂടി എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. രണ്ടു വർഷം ഇവരെ ദൈവം പഠിപ്പിച്ചു. ഇനി സീനായിൽ നിന്ന് കനാനിലേക്ക് എത്ര ദൂരമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മോശ പറയുന്നുണ്ട്. അത് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ അവസാനം മോശ ആവർത്തിക്കുകയാണ്. കാര്യങ്ങളുടെ എല്ലാ അവസാനം 40-ാം വർഷം മോശ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ മോശ പറയാണ് ഈ സീനായിൽ നിന്ന് കനാനിലേക്ക് എത്ര ദിവസത്തെ ദൂരമുണ്ടായിരുന്നു. വായിച്ചോ എന്റെ രണ്ടാമത്തെ വാക്യം, ആവർത്തനം 1:2. ഈ സെയിർ പർവ്വതം എന്ന് പറയുന്നത് സീനായി തന്നെയാണ്. ആ എത്ര ദിവസത്തെ ദൂരമുണ്ട് അവിടെ നിന്ന്? സീനായിൽ നിന്ന് ഇല്ലെങ്കിൽ ഹോരേബിൽ നിന്ന്, ഹോരേബിൽ സീനായി ഒന്നാണ്, സീനായിൽ നിന്ന് കാദേശ് ബർണ എന്ന് പറഞ്ഞാൽ കനാനിന്റെ ബോർഡറാണ്. കനാനിലേക്ക് കടക്കുന്നതിന് എത്ര ദിവസം സമയമുണ്ട്? 11 ദിവസത്തെ ജേർണി. രണ്ടാം വർഷം ഇവർ അവിടെ നിന്ന് പുറപ്പെട്ടു. 11 ദിവസം കൊണ്ട് ഇവർക്ക് കനാനിലേക്ക് എത്തിച്ചേരാം. അടുത്ത വാക്യം വായിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെ എത്ര നാളെടുത്തു എന്നുള്ള എഴുതിയിട്ടുണ്ട്. അവിടെ പറയാണ് 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി മോശ ഇസ്രായേൽ മക്കളോട് യഹോ അവർക്ക് വേണ്ടി തങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പറഞ്ഞു. എന്ത് സംഭവിച്ചു? രണ്ടു വർഷം കഴിഞ്ഞ് അവർ പുറപ്പെട്ട് 11 ദിവസം കൊണ്ട് കയറിന്റെ സ്ഥലത്ത് 40-ാം വർഷവും ഒരു മനുഷ്യൻ നിന്ന് വരുത്ത് പ്രസംഗിക്കുകയാണ്. എന്ത് സംഭവിച്ചു? എന്താണ് 40 വർഷം നടന്നത്? ഇല്ലെങ്കിൽ 38 വർഷം എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു വായിക്കണേ. അവിടെ പറഞ്ഞിരിക്കുന്നത് അവരെന്ത് ചെയ്യുമായിരുന്നു? അവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവരും ചെയ്തുകൊണ്ടിരുന്നേ? അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ദേവർ സർക്കിൾഡ് അറൌണ്ട് ദ മൗണ്ടൻ. 38 വർഷം ഒരു മല ചുറ്റിക്കൊണ്ടിരിക്കുന്ന ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർണൽ ക്രിസ്ത്യന്റെ ലൈഫാണ് ഇവിടെ കാണിക്കുന്നത്. ഒരേ രീതിയിൽ ഒരു സർക്കിൾ നമ്മൾ നടന്നുകൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? കുറച്ച് നടക്കുമ്പോൾ നമ്മൾ കുറെ ദൂരം കവർ ചെയ്യും അല്ലേ? കുറെ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കവർ ചെയ്യും. പക്ഷേ എന്ത് സംഭവിക്കത്തില്ല? ആ ലൊക്കേഷൻ മാറത്തില്ല അല്ലെ? നമ്മൾ ദൂരം വർഷങ്ങൾ, ക്രിസ്ത്യ ജീവിതത്തിന്റെ വർഷമൊക്കെ വെച്ച് കഴിഞ്ഞാൽ സീനിയോറിറ്റി പറയാനുള്ളവർക്കുണ്ട്. എത്ര വർഷമുണ്ട്? 15 വർഷമായി, 10 വർഷമായി. എത്ര ദൂരം കവർ ചെയ്തു? ദൂരമോ? ദൂരം കവർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? അവ ആദ്യത്തെ ആ പുറപ്പുറപ്പൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ. സ്പിരിച്വൽ ലൈഫിൽ വളർച്ചയില്ല, വർഷങ്ങൾ കഴിയുന്ന ജീവിതം. ഇവർ എക്സാക്ട്ലി അത് തന്നെയായിരുന്നു. 38 വർഷം ദേവർ സർക്കിളിംഗ് അറൌണ്ട് മണ്. ഈ സർക്കിളിന്റെ സ്പീഡ് കൂട്ടിയ കാര്യമുണ്ടോ? സ്പീഡ് കൂട്ടിയാൽ പെട്ടെന്ന് പോയ ആദ്യ സ്ഥലത്തേക്ക് പോയ സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തും. അപ്പൊ ഇതൊക്കെ നടന്നാൽ കുറച്ച് സമയമെടുത്തു. പക്ഷെ ദൂരം കവർ ചെയ്യുന്നില്ല, പക്ഷെ സമയവും പോകുന്നുണ്ട്, വർഷങ്ങളും പോകുന്നുണ്ട്. 38 വർഷം ഇവർ അവിടെ കടന്നു. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ദൈവം പറയാണ്, നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ട് മുതൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു സംഭവം മോശ പറയുകയാണ്, നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ട് മുതൽ, എന്നാൽ കാദേശ് ബർണയുടെ ബോർഡറിൽ അവരെത്തി. 11 ദിവസത്തെ ജേർണി അവർ ഇമ്മീഡിയറ്റ്ലി 11 ദിവസം കൊണ്ട് തന്നെ എത്തി. അതിന്റെ മുമ്പിൽ നിന്ന് സേരെത്തോട് കടക്കും വരെയുള്ള കാലം, കനാനിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള അതിന്റെ കാലം വരെ 38 സംവത്സരമായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു സംഭവം സംഭവിച്ചു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. യഹോവ എന്തോ സത്യം ചെയ്തു. ശരിക്കും ദൈവം എന്തോ സത്യം ചെയ്തേ? ദൈവം എന്തോ സത്യം ചെയ്ത അവരത്ത് മുടിഞ്ഞു പോകുമെന്നാണ് അവർ സത്യം ചെയ്തത് അല്ല? എന്താ സത്യം ചെയ്തേ? അവരെ കനാലിലെത്തിക്കുമെന്നാണ് ദൈവം സത്യം ചെയ്തത്. അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുമെന്നും അവരെ കനാലിലെത്തിക്കുമെന്നുമാണ് ദൈവം സത്യം. പിന്നെ ഇവിടെ എവിടെ ദൈവം ഒരു മുടിഞ്ഞു പോകുമെന്ന് സത്യം ചെയ്തത്? ഇതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്? എന്താണ് 38 വർഷം ഇവർ കറങ്ങാനുള്ള കാരണം? എവിടെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്? സംഖ്യാപുസ്തകം അതിന്റെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളെ പറ്റി പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 13:27 മുതൽ 29 വാക്യങ്ങൾ. ആ ഇത് ഇതാണ് ഇവര് സംഭവം നമ്മൾക്ക് നമുക്കറിയാവുന്നതായതുകൊണ്ട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇവരുടെ ലൈഫ്, ഇവര് കനാന്റെ മുമ്പിലെത്തി, കാദേശ് ബർണയുടെ മുമ്പിലെത്തി, കനാൻ നോക്കാനായിട്ട് 12 പേരെ മോശം പറഞ്ഞുവിട്ടു. അവർ തിരിച്ചു വന്നിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുകയാണ്, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ അതിന്റെ ഫലങ്ങൾ. എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ഇത് നല്ല മെസ്സേജാണ്, നല്ല പ്രസംഗമാണ്, നല്ല ഇഷ്ടമാണ്, നല്ല പ്രസംഗമൊക്കെ കേൾക്കാനായിട്ട് നല്ല കാര്യമാണ്. നല്ല മെസ്സേജ് അല്ലേ കേൾക്കുന്ന ഈ കാര്യങ്ങൾ, വിടുതലിനെ പറ്റിയും സ്വാതന്ത്ര്യത്തിനെ പറ്റിയും എല്ലാ കാര്യങ്ങളും നല്ല തന്നെയാണ്. പക്ഷെ എന്താണ് കേട്ടു വെച്ചു, എങ്കിലും ബട്ട് നെവർത്ത്ലെസ് വായിച്ചു, ആ അവർ പറയുന്ന കാര്യം അതിന്റെ താഴേക്ക് വരുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്. അതിന്റെ 32 വാക്യം, ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇവര് പറയുന്ന പറഞ്ഞ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെ, നല്ല കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ ഇതെന്താണ്, ഇത് നടക്കുന്ന സംഭവമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവർ പറയുന്നതിന്റെ ഭാഷ. ഇറ്റ് ഈസ് ഇംപോസിബിൾ, ഇത് നടക്കത്തില്ല. കാര്യം എന്താണെന്ന് അറിയാമോ, എന്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. സഹോദരൻ അറിയാമോ, ഞാനായിരിക്കുന്ന പ്രശ്നം ഇവിടെ, ഞാനായിരിക്കുന്ന സിറ്റുവേഷൻ, എന്റെ ജോലി, എന്റെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, ഈ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറയുന്ന മെസ്സേജൊക്കെ നല്ലതാണ്. പക്ഷേ ഈ മല്ലന്മാർ അതിനേക്കാൾ വലുതാണ്. ഇതാണ് ഇവർ പറയുന്നതിന്റെ പ്രശ്നം. പക്ഷേ അവിടെ രണ്ടുപേര് പറയാണ്, മോശയും കാലേബും ജോഷുവും പറയുന്ന കാര്യം അതിന്റെ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട്. അവിടെ പറയാണ് അതിന്റെ ഈ 30-ാമത്തെ വാക്യം, അവിടെ പറയണം നാം ചെന്നത് കൈവശമാക്കുക. കാരണം ദൈവം അതിനെ തന്നു കഴിഞ്ഞിരിക്കുന്നതാണ്. നമ്മളതിന് വേണ്ടി വലിയ കാര്യങ്ങളും ചെയ്യേണ്ട. വി നീഡ് ടു ജസ്റ്റ് എന്റർ ആൻഡ് പ്രോസസ് ഇറ്റ്. നമ്മൾ അതിന്റെ വെർജി വരെ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇത് കേട്ടിട്ട്, ഈ ദുർവർത്തമാനം കേട്ട് ആൾക്കാരെ പിന്തിരിപ്പിക്കുന്ന ഈ സാക്ഷ്യങ്ങൾ കേട്ട് നിങ്ങൾ പിന്തിരിയരുത്, മുമ്പോട്ട് കടക്കുക, അതിനെ കൈവശമാക്കുക എന്നാണ് യോശുവ പറയുന്നത്. താഴേക്ക് വരുമ്പോഴേക്കും ഇവർ പറയാണ് അതിന്റെ 2-ാമത്തെ വാക്യം, ഇവരുടെ പിറുപിറുപ്പ് അന്നും തുടരുകയാണ്. എന്താണെന്നറിയാമോ, കാദേശ്വരനയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞിട്ട് പ്രോമിസ് ലാൻഡിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവർ വീണ്ടും പിറുപിറുക്കുകയാണ്. എന്നിട്ട് പറയാണ്, മിസ്രയീം ദേശത്ത് നിങ്ങൾ മരിച്ചു എങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പുറകോട്ട് പോയാൽ നല്ലതായിരുന്നു എന്ന് പറയാണ്. 6-ാമത്തെ വാക്യം, ഇവിടെ പറഞ്ഞ ഈ രണ്ട് മെസ്സേജും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ 10 പേര് പറഞ്ഞ മെസ്സേജും ഈ രണ്ടുപേരും പറഞ്ഞ മെസ്സേജും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? രണ്ടുപേരും പറഞ്ഞു ആ ദേശം നല്ലതാണ്, ആ ദേശത്തെ ഫലങ്ങൾ നല്ലതാണ്, കാര്യങ്ങളെല്ലാം നല്ലതാണ്. പക്ഷെ എന്ന് എവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ കൂട്ടർ പറയുകയാണ് ദൈവം നമ്മളോടുകൂടിയുണ്ടെങ്കിൽ വി ക്യാൻ പ്രോസസ് ഇറ്റ്. രണ്ടാമത്തെ ആൾക്കാർ പറയാണ് കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ പ്രശ്നം അതിലും വലുതാണ്. ഇവിടെ ഉള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ അടുത്ത വാക്യം വരുമ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യം, ഇവിടെ പറയാണ് ഇവരെ കല്ലെറിയണം എന്ന് സഭയെല്ലാം പറയും. എന്തിനാ ഇവരെ കല്ലെറിയുന്നത്? ഈ രണ്ടാൾക്കാരെ കല്ലെറിയാനായിട്ട് ബാക്കി സഭയെല്ലാം നിന്നതിന്റെ കാര്യം എന്താ? എന്താണെന്നറിയാമോ, ദേ വേർ വിൽഡർനെസ് ക്രിസ്ത്യൻസ്. ഈ മരുഭൂമിയിലെ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ മെസ്സേജ്, ഈ കാര്യങ്ങൾ മിസ്രൈമിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ മിസ്രൈമിൽ കല്ലെറിയത്തില്ല, പക്ഷെ ഇവർ കല്ലെറിയും. ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഇതാണ്, എപ്പോഴൊക്കെ ആൾക്കാർ മെസ്സേജിനെടുത്ത് റിബെല് ചെയ്യുന്നുണ്ടോ, മെസ്സേജ് പറയുന്ന ആളെ കല്ലറി, ഇവരെ കല്ലെറിയേണ്ട കാര്യമുണ്ട്. ഇവരെന്താ പറഞ്ഞ്? ഇവര് പറയാണ് ദൈവം നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ നമുക്കത് പ്രൊസസ് ചെയ്യാം. പക്ഷെ ഇവരെന്താ പറയുന്ന അറിയാമോ? ഇവര് പറയാണ് ഇവരെ കല്ലെറിയാനായിട്ടാണ് പറയുന്നത്. കാര്യം പറഞ്ഞോ, ഇവരുടെ ജീവിതത്തിൽ നിന്ന് പെറുപെറുപ്പും ഇവരുടെ നേച്ചർ ദൈവം റൂൾ ചെയ്യാനായിട്ട് ഇവർ അനുവദിച്ചു കൊടുത്തിട്ടില്ല. അവർ ദൈവത്തോട് റിബല് ചെയ്യുന്ന ഒരു കൂട്ടായിരുന്നു. അതിന് 14-ാമത്തെ അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്ന കാര്യം ഇവിടെയാണ് മോശ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ പറയുന്നത്. 29 മുതലുള്ള വാക്യങ്ങൾ, അവിടെ പറയാണ് ഇവിടെയാണ് ദൈവത്തിന്റെ രണ്ടാമത്തെ കൽപ്പന, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കർത്താവിന്റെ രണ്ടാമത്തെ സത്യം ചെയ്യൽ പറയുന്നത്. എന്താണെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും, യെഫൂന്നയുടെ മകൻ കാലേബും നിന്റെ നൂന്റെ മകൻ യോശുവയും ഒഴികെ എന്റെ നേരെ പെറുപെറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്തേക്ക് നിങ്ങൾ കടക്കില്ല. ദൈവം എന്താണ് സത്യം ചെയ്തത്? ദൈവം സത്യം ചെയ്ത് നിങ്ങളെ കടത്തുമെന്നാണ് സത്യം ചെയ്തത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം പറയാണ് ദൈവം വീണ്ടും ഒരു സത്യം ചെയ്താണ് നിങ്ങളെ കടക്കുകയില്ല എന്ന് സത്യം ചെയ്യുകയാണ്. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ വീഴും എന്നുള്ള സത്യം ചെയ്യാണ്. അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. 34-ാമത്തെ വാക്യം, ദേശം മുറ്റുപോക്കിയ 40 ദിവസത്തിന്റെ ഒത്തവണ്ണം ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് അറിയാമോ? യു വിൽ നോ മൈ ബ്രീച്ച് ഓഫ് പ്രോമിസ് എന്നാണ് KJV. ഇത് പറയാണ് ദൈവം എന്റെ സത്യം ഞാൻ ബ്രേക്ക് ചെയ്തു എന്നുള്ളത്. നിങ്ങളുടെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആണ് യഥാർത്ഥത്തിൽ ഒരു കാർണൽ ക്രിസ്ത്യന്റെ ജീവിതം. മരുഭൂമിയിലെ ഈ കറക്കത്തിൽ ജീവിതം അവസാനിച്ചിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നില്ല. ദൈവത്തിന്റെ ഉദ്ദേശം ഇവർ കനാനിൽ കടക്കണമെന്ന് തന്നെയായിരുന്നു. മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെ ലൈഫിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ നമുക്ക് സംഖ്യാപുസ്തകം അതിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, മിരിയാം എങ്ങനെയാണ് തുടങ്ങിയത്? മിരിയാം തപ്പെടുത്ത് പാട്ടൊക്കെ പാടി വർഷിപ്പായിട്ടാണ് തുടങ്ങിയത്. എവിടെ നിന്നാണ് ആ യാത്ര തുടങ്ങിയത്? അവർ സീൻ മരുഭൂമിയിൽ നിന്ന് തുടങ്ങി. അവര് മിരിയാം മരിക്കുമ്പോൾ എവിടാണ് എത്തുന്നത്? ആ സീൻ മരുഭൂമിയിലെത്തി. എന്താണ് സംഭവിക്കുന്നത്? അവിടെയും ഇവരുടെ സ്വഭാവം അവിടെ എഴുതിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തിനെ പറ്റി പറയുകയാണ്, എ റെച്ചഡ് പ്ലേസ്, ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞങ്ങളെ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചിരുന്നു. ഈ ചോദ്യം വളരെ ക്ലിയർ അല്ലേ? ശരിക്കും ദൈവം ഇവരെ വിടുവിച്ചത് ഈ വല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവരാനായിട്ടായിരുന്നു? ഇവര് ചോദിക്കുകയാണ്, ഈ വല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവരാനായിട്ടാണോ ദൈവം ഞങ്ങളെ വിടുവിച്ചു? ഞാൻ ചോദിക്കട്ടെ, പലരുടെയും ചോദ്യം ഇതാണ്. ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപത്തിന്റെ കർത്തൃത്വം മാറിയ സ്ഥലത്ത്, ദൈവത്തിന്റെ കർത്തൃത്വം വരാതെ ഇതിന്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതൊരു വല്ലാത്ത സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ഒരിക്കലും കനാനും എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് മിശ്രയും എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല. വല്ലാത്ത സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറക്കം മാത്രമേ കാണത്തുള്ളൂ. വർഷങ്ങൾ മുമ്പോട്ട് പോകുന്നു, സമയങ്ങൾ മുമ്പോട്ട് പോകുന്നു, കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു, പക്ഷേ ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ്, ഇതാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് സ്റ്റേജിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതം തീരാനായിട്ട് സാധ്യമാണ്. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തിന്റെ പ്രൈമറി ഉദ്ദേശം തന്നെ ഇവരെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുകയും അവരെ കനാലിൽ നിന്ന് കൊണ്ടുചെല്ലുകയായിരുന്നു. ദൈവത്തിന്റെ റൂളിങ്ങിന്റെ കീഴിലുള്ള ക്രിസ്തീയ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ മൂന്ന് ആൾക്കാരെ പറ്റി ഈ പഴയ നിയമത്തിലെ ഈ മൂന്ന് സ്ഥലങ്ങളെ പറ്റിയും മൂന്നാൾക്കാരെ പറ്റിയും വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 5 രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ പറയുന്നിരിക്കുകയാണ്, എന്നാൽ പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ കനോട്ട് അക്സെപ്റ്റ് ദ തിങ്സ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ ഗോഡ് ഫോർ ദ ആർ ഫൂളിഷ്നെസ് ടു ഹിം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം എന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂളിഷ്നെസ് ആണ്. അവൻ പ്രാകൃത മനുഷ്യനാണ്, അവൻ മിശ്രയിമിലുള്ള മനുഷ്യനാണ്, അവൻ പാപത്താൽ റൂൾ ചെയ്യപ്പെടുന്ന, പിശാചിനാൽ റൂൾ ചെയ്യപ്പെടുന്ന മനുഷ്യനാണ്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ പറയാണ് അടുത്ത വാക്യം, 15-ാമത്തെ വാക്യം. ഇവിടെ രണ്ടാമത് ഒരു കൂട്ടരെ പറ്റി പറയാണ്, ആത്മീയൻ. ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരും. ദൈവത്താൽ റൂൾ ചെയ്യപ്പെടുന്ന, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഡയറക്ട് ചെയ്യപ്പെടുന്ന, ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി അരകെട്ടി മുമ്പോട്ട് ഓടുന്ന ഒരു വ്യക്തി. അവർക്ക് ദൈവത്തിന്റെ മനസ്സറിയാനായിട്ട് കഴിയും, ദൈവത്തിന്റെ ആലോചന മനസ്സിലാക്കാനായിട്ട് കഴിയും, ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് മുകളിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഇവിടെ പറയുന്ന, നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല ദൈവത്തിലുള്ളത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാകുന്നു പ്രാപിച്ചത്. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പറ്റിയുള്ള കാര്യം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ദൈവത്തിന് അവന്റെ ജീവിതത്തെ പറ്റിയുള്ള ലക്ഷ്യം അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ, ക്രിസ്തുവിന്റെ മനസ്സ് ഇവന് മനസ്സിലായി, അവനെ കറക്റ്റ് ഡയറക്ട് ചെയ്യാനായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നത്. അങ്ങനെ വരുന്ന വ്യക്തി ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ അവൻ ആത്മീയമായി വളരുന്നതിനായിത്തീരും. പക്ഷേ അടുത്ത ആൾക്കാരെ പറ്റി പറയാണ്, 3-ാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ തനിക്ക് ആത്മീയരോടെന്നല്ല ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളോടെന്ന പോലെ എത്രേ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഈർഷയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സംഭവം തന്നെ പൗലോസ് 1 കൊരിന്ത്യ ലേഖനം അതിൽ ഈ കാര്യം വിശദീകരിക്കുമ്പോൾ അവരുടെ റിയൽ പ്രശ്നം എന്താണെന്നുള്ള അവിടെ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ അതിന്റെ 11-ാമത്തെ അധ്യായം, നമ്മൾ നേരത്തെ വായിച്ച വാക്യം, അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 6 വരെയുള്ള വാക്യങ്ങൾ, സോറി, 1 കൊരിന്ത്യർ അതിന്റെ 10-ാമത്തെ അധ്യായം, 10-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ. ഇവിടെ പറയാണ്, അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിൽ സ്ഥാനമേറ്റു, എല്ലാവരും മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗ്രഹിച്ച ആത്മീയ പാറയിൽ നല്ല കുടിച്ചു. ഇവരെല്ലാവരും എല്ലാവർക്കും ഒരേപോലെ കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. എല്ലാവരും സ്ഥാനപ്പെട്ടവരാണ്, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചവരാണ്, എല്ലാവരും ഒരേ പാറയെ അനുഗമിച്ചവരാണ്. എന്നാൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് നാം പറയും. എന്തായാലും ഇവരുടെ പ്രസാദിക്കാതിരുന്നതിന്റെ യഥാർത്ഥ കാരണം നമ്മൾ ആ സംഖ്യാപുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അവിടെ ആ റിയൽ പ്രോബ്ലം അവിടെ പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം അതിന്റെ 11-ാമത്തെ അധ്യായം, സംഖ്യാപുസ്തകം അതിന്റെ 14-ാമത്തെ അധ്യായം, 14-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യവും 14-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഇവിടെ പറയാണ്, യോശുവ എടുത്ത് പറയാണ്, യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമല്ല, ഡു നോട്ട് റിബൽ എഗൻസ്റ്റ് ഗോഡ്. ദൈവത്തോട് നിങ്ങൾ റിബൽ ചെയ്യരുത്. ദൈവം പറയുന്ന വാക്കുകളെ വിശ്വസിക്കുക, ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകളെ വിശ്വസിക്കുക. ദൈവത്തെ നിങ്ങൾ യഥാർത്ഥത്തിൽ മുമ്പിൽ കാണുകയാണെങ്കിൽ, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, പലരുടെയും പ്രശ്നങ്ങൾ പലരും പറയുമ്പോൾ, അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ റിയലായിട്ട് മുമ്പിൽ നിൽക്കുന്നത് എന്താണെന്ന് അറിയാം? ഏറ്റവും വലുതായിട്ട് അവർ പറയുന്നത് അവരുടെ പ്രശ്നമാണ് പറയുന്നത്, അവരുടെ റിയൽ പ്രോബ്ലമാണ് അവരുടെ മുമ്പിൽ പറയുന്നത്. അവരുടെ വാക്കുകൾ ഒരിക്കലും ദൈവത്തിന്റെ വലിപ്പം ഇവരുടെ വാക്കുകൾ വരുന്നില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ഇവർ ദൈവത്തിന്റെ യഥാർത്ഥത്തിൽ ദൈവത്തെയല്ല അവർ കാണുന്നത്, അവരുടെ മുമ്പിൽ അവർ കാണുന്ന അവരുടെ റിയൽ പ്രശ്നങ്ങളെയാണ്. ഇവർ ഇത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നേരത്ത് എനിക്കാണെന്നറിയാമോ, ഈ മരുഭൂമി ക്രിസ്ത്യാനികളിൽ തന്നെ ഇത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അവരെന്ത് ചെയ്യും? അവരും പറയും, ഓ നിന്റെ പ്രശ്നം ഭയങ്കര വലുതാണെന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വലായിട്ട് ഒരാളുടെ അടുത്ത് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണെന്ന് അറിയാമോ, അതിന്റെ ആൻസർ നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലിയവനാണ് ദൈവം എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ഈ ഒറ്റ ആൻസറേ ഉള്ളൂ. യോശുവയും കാലവും പറഞ്ഞ ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്, ഇതെല്ലാം ട്രൂത്താണ്, ഇത് കള്ളവും കാര്യമില്ല. അവിടെ മാനാക്യമല്ലന്മാരുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു കാര്യമുണ്ട്, യഹോവ നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ദൈവം ഈ പ്രശ്നത്തെക്കാൾ വലിയവനാണ്. ദൈവത്തിന് ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയും. ദൈവം നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളെ അവിടെ എത്തിക്കാനായിട്ട് കഴിയും. ഞാൻ പറയട്ടെ, ഈ ഒരു ഫോക്കസ് ആണ് റിയലായിട്ട് പലരുടെയും പ്രശ്നം. അത് പറഞ്ഞതിനാണ് ഇവർ കല്ലെറിയാനായിട്ട് നിന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നം, എന്റെ പ്രശ്നം നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഓരോരുത്തർക്കും വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയും. പക്ഷെ ഇതിന്റെ എല്ലാം കൂടെ കോമൺ ആക്കിയിട്ടൊരു ഒറ്റ ആൻസർ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും, നിങ്ങളുടെ പ്രശ്നക്കാരൻ, നിങ്ങൾ പറയുന്ന ആൾ എത്ര വലുതാണെങ്കിലും, അയാളേക്കാൾ വലിയൊരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതേ ഉള്ള ആൻസർ. പക്ഷേ ആ ദൈവത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാതെ നിങ്ങൾ പറയുന്നത് എപ്പോഴും നിങ്ങളുടെ പ്രശ്നമോ ഇല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആളെ പറ്റിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്കിതിൽ കടക്കാനായിട്ട് കഴിയത്തില്ല. ഈ ഒരൊറ്റ വ്യൂ പോയിന്റിലാണ് ഇവർ ഒരു 38 വർഷം ഇവർ കറങ്ങി മരുഭൂമിയിൽ മരിച്ചു വീണതും രണ്ടുപേരകത്ത് കടന്നത്. രണ്ടുപേരും പ്രശ്നത്തിന് മുമ്പിൽ, അന്നേരം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ആൾക്കാർ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, മണിക്കൂറുകൾ നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷെ ദൈവത്തെ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ അടുത്താണ് നിങ്ങൾ ഇതെല്ലാം ഷെയർ ചെയ്യുന്നതെങ്കിൽ അവർ നിങ്ങളിലത്തും ഇതേ പ്രശ്നം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒറ്റ കാര്യമേ ഇതിന്റെ ഒരു ആൻസർ ഉള്ളൂ, യഥാർത്ഥത്തിൽ ദൈവത്തെ കാണുന്ന ഒരു വ്യക്തി, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി, അവർ മനസ്സിലാവും ഇതിനേക്കാളെല്ലാം മുകളിലാണ് ദൈവം. ദൈവത്തിന്, ദൈവം നമ്മൾ പ്രസാദിച്ചിരിക്കുന്നെങ്കിൽ ആ ലാൻഡ് ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്, ദൈവത്തിന്റെ ഉദ്ദേശം ഇതാണ് എന്നതൊരു വ്യക്തി പറയുമ്പോൾ അത് ഏറ്റെടുക്കുകയും ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവർ കനാലിലേക്ക് കടക്കും. 38 വർഷം ഇവർ ജീവിച്ചു. ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവം കൊടുത്തു. ഇവർ ആഗ്രഹിച്ചത് ഇവർക്ക് കൊടുത്തു എന്നാണ് നമ്മൾ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. സങ്കീർത്തനം അതിന്റെ 78-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 29:2 ഇങ്ങനെ ഇരിക്കുന്നത്, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എന്നാൽ അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഇവര് ദൈവം പറഞ്ഞിരിക്കുകയാണ് അവർ ആഗ്രഹിച്ചതെല്ലാം അവർക്ക് കിട്ടി. നമ്മൾ പറയുമോ, നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിച്ചതെല്ലാം ദൈവം നമുക്ക് തന്നു, എന്നാൽ നമ്മുടെ കൊതിക്ക് മതി വരുമോ? വരത്തില്ല. ഈ മരുഭൂമിയിലെ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് ആഗ്രഹിച്ചതെല്ലാം കൊടുത്താൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, കാർ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ദൈവം നിങ്ങൾക്ക് തന്നു. പക്ഷെ ദൈവം എന്താണ് കൊടുക്കാതിരുന്നറിയാമോ? ദൈവം ആഗ്രഹിച്ചത് ഇവർക്ക് കൊടുത്തുമില്ല. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. ഇവർ ആഗ്രഹിച്ചതെല്ലാം ദൈവം അവർക്ക് കൊടുത്തു, ദൈവം ആഗ്രഹിച്ചത് അവർക്ക് കൊടുത്തുമില്ല, ഇവരുടെ കൊതിക്ക് മതി വന്നതുമില്ല. അവസാന നിമിഷം വരെ ഇവർ പുറത്തുവിട്ടു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ മരിച്ചു വരുന്ന അവസാനത്തെ ദിവസം വരെ ഇവർ പുറപ്പെടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇവർക്ക് ആഗ്രഹിച്ചെല്ലാം കൊടുത്തു. ദൈവം പറഞ്ഞിരിക്കുകയാണ് അവരുടെ ഒരുത്തിനും അവരുടെ കൂട്ടത്തിൽ ബലഹീനമില്ലായിരുന്നു, അവരുടെ ചെരുപ്പിന്റെ വാറുപോലും അഴിഞ്ഞുപോയില്ല. അവിടെ വെച്ച് ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ദൈവം മരുഭൂമിയിൽ വെച്ചിട്ടാണ് അവർക്ക് പറഞ്ഞു. അവർക്ക് രോഗസൗഖ്യം ഉണ്ടായിരുന്നു, അവരുടെ ചെരുപ്പിന്റെ വാറഴിഞ്ഞുപോയില്ല, അവർക്ക് ഭക്ഷണമുണ്ടായിരുന്നു, അവർക്ക് ആഗ്രഹിച്ചതെല്ലാം അവർക്ക് കിട്ടി. ഒരു വ്യക്തി സാക്ഷ്യം പറയാണെന്ന് വെച്ചു, എനിക്ക് ആഗ്രഹിച്ചെല്ലാം ദൈവം എനിക്ക് വന്നു, എനിക്ക് കാർ വെച്ചു, വീട് വെച്ചു, ഇത് വാങ്ങിച്ചു, വണ്ടി വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചു. നമ്മളെന്ത് പറയാം ആ വ്യക്തിയെപ്പറ്റി? നമ്മൾ പറയാം അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യാനി എന്ന് പറയും. പക്ഷെ ദൈവം നോക്കുന്നത് ദൈവം ആഗ്രഹിച്ച ഡെസ്റ്റിനേഷൻ ലെവലിലെത്തിയോ എന്നുള്ളതാണ്. ദൈവം ആഗ്രഹിച്ച ഡെസ്റ്റിനേഷനിലെത്താതെ മരുഭൂമിയിൽ 38 വർഷം കറങ്ങിയിട്ട് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചാലും നമ്മുടെ കൊതിക്ക് മതിയും വരത്തില്ല, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ഉദ്ദേശിച്ച അർത്ഥത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ 3 കാറ്റഗറിയിൽ ഏതും നിങ്ങൾക്കാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ അടുത്ത് പറയാണ്, കുഞ്ഞാടിന്റെ രക്തത്താൽ നിങ്ങൾക്ക് വീണ്ടെടുക്കപ്പെടാം. പക്ഷെ അവിടെ വെച്ചൊരു ജേർണി തുടങ്ങുകയാണ്, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അത് എന്ത് ചെയ്യുന്നത്? കനാനിലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവത്താൽ ഡയറക്ട് ചെയ്യപ്പെടുന്ന ഒരു ജീവിതം. പക്ഷെ ഇതിന്റെ ഇടയ്ക്കൊരു കനാലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വേസ്റ്റാക്കാം, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചേക്കാം. നിങ്ങളുടെ സാക്ഷ്യം പറയുമ്പോൾ മരുഭൂമി ക്രിസ്ത്യാനികൾ നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയുകയും ചെയ്തേക്കാം. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ദൈവം അവർ ആഗ്രഹിച്ച് അവർ കൊടുത്തു, പക്ഷെ ദൈവം ആഗ്രഹിച്ച ഡെസ്റ്റിനേഷനിലേക്ക് അവരെത്തിയില്ല. അവിടെ എത്തിയവർ രണ്ടു മാത്രം പേര് മാത്രമുള്ളൂ. പൗലോസ് അത് റിപ്പീറ്റ് ചെയ്തിട്ട് പറയുകയാണ്, ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നാൽ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഈ വാണിങ്ങികൾ. ഞാൻ അതുകൊണ്ടാണ് ഇതിനു മുമ്പ് പ്രാവശ്യം പറഞ്ഞത്, പഴയ നിയമത്തിലെ സംഭവങ്ങൾ വാണിങ്ങികളാണ്, വാണിംഗ് സൈൻസ്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവീക പദ്ധതിയിൽ പ്രവേശിക്കാനായിട്ട് എഴുതി നമ്മളെ സഹായിക്കും.